Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ദൈവം തന്റെ മക്കളെ, അവർ വ്യത്യസ്തരാണെങ്കിലും ഒന്നിച്ചു കൂട്ടുന്നതിലും അവരെ ഒരു ചലനാത്മക ഐക്യത്തിൽ രൂപപ്പെടുത്തുന്നതിലും ഒരിക്കലും മടുക്കുന്നില്ല എന്നതിന്റെ ഒരു സാക്ഷ്യമാണ് വൈദികരെന്ന് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. മെയ് 31 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിൽ റോം രൂപതയ്ക്കു വേണ്ടി 11 ഷെമാശന്മാർക്ക് വൈദിക പട്ടം നൽകിയ തിരുക്കർമ്മം മധ്യേ സുവിശേഷ സന്ദേശം നൽകുകയായിരുന്നു റോമിന്റെ മെത്രാൻ കൂടിയായ ലിയോ 14 പാപ്പ. ഐക്യത്തിന്റെ പ്രാധാന്യം തന്റെ പ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞ പാപ്പ വൈദികന്റെ അനന്യത, നിത്യ പരമപുരോഹിതനായ ക്രിസ്തുവുമായുള്ള അവന്റെ ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നവവൈദികരെ ഓർമ്മപ്പെടുത്തി. വൈദികരും ദൈവജനവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചും പാപ്പ വിശദീകരിച്ചു. പൌരോഹിത്യാഭിഷേകവേളയിൽ അനുഭവിക്കുന്ന ദിവ്യമായ ആനന്ദത്തിന്റെ ആഴവും പരപ്പും അതിന്റെ ദൈർഘ്യം പോലും ഗുരുപട്ടം സ്വീകരിക്കുന്നവരും അവർ ഭാഗമായിരിക്കുകയും ഭാഗമായിരിക്കുന്നതിനയക്കപ്പെടുകയും ചെയ്യുന്ന ജനവുമായുള്ളതും വളരുന്നതുമായ ബന്ധങ്ങൾക്ക് പ്രത്യക്ഷമായ ആനുപാതികമായിരിക്കുമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. പ്രാർത്ഥനയിലൂടെ ബന്ധങ്ങൾ ശക്തമാക്കപ്പെടുമെന്ന് ദിവ്യബലിമധ്യ വായിക്കപ്പെട്ട വേദപുസ്തക ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ പാപ്പ പറഞ്ഞു. തങ്ങൾക്കു ലഭിച്ച ദാനം ഒരു സവിശേഷ ആനുകൂല്യമായി കരുതാതെ ദൈവജനത്തിനായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും പാപ്പ വൈദികരെ ഓർമ്മിപ്പിച്ചു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തത്തക്ക വിധം യേശു ഓരോ വ്യക്തിയോടും കാണിക്കുന്ന ആർദ്രവും സവിശേഷവുമായ സ്നേഹം കണ്ടെത്താൻ സഹായിക്കുകയാണ് ഫ്രാൻസിലെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരവും ലളിതവുമായ സുവിശേഷവത്കരണ പ്രേഷിത പരിപാടിയെന്ന് മാർപ്പാപ്പ. ഫ്രഞ്ചുകാരായ മൂന്ന് വിശുദ്ധരുടെ, അതായത് ജോൺ ജൂർ, ജോൺ മരിയ വിയാനി, ഉണ്ണീശോയുടെയും തിരുവചനത്തിന്റെയും ത്രേസ്യ എന്നീ പുണ്യാത്മാക്കളുടെ വിശുദ്ധപദ പ്രഖ്യാപനത്തിന്റെ 1ാം ശതാബ്ദിയോടനുബന്ധിച്ച് അന്നാട്ടിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിനയച്ച സന്ദേശത്തിലാണ് ലിയോ 14 പാപ്പ ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്ന് വിശുദ്ധർക്കും പൊതുവായുള്ള സവിശേഷതകൾ 2025 മെയ് 28 എന്ന തീയതിയുള്ളതും മെയ് 31 ശനിയാഴ്ച പരസ്യപ്പെടുത്തിയതുമായ ഈ സന്ദേശത്തിൽ പാപ്പ എടുത്തുകാട്ടുന്നു. ലളിതവും ശക്തവും അധികൃതവുമായിരുന്നു യേശുവിനോടുള്ള മൂവരുടെയും സ്നേഹമെന്നും അവിടുത്തെ നന്മയും ആർദ്രതയും സവിശേഷമായൊരു ദൈനംദിന സാമീപ്യത്താൽ അവർ അനുഭവിച്ചറിഞ്ഞിരുന്നുവെന്നും പ്രശംസനീയമായ ഒരു പ്രേഷിതാഭിനിവേശത്താൽ അവർ അതിന് സാക്ഷ്യം വഹിച്ചുവെന്നും പാപ്പ സന്ദേശത്തിൽ പറയുന്നു. ക്രിസ്തുവിനോടും നമ്മുടെ സഹോദരി സഹോദരന്മാരോടുമുള്ള ഉപവിയും സ്വതന്ത്രവും നിസ്വാർത്ഥവുമായ സ്നേഹവും വിശ്വാസത്തിന്റെ പൂർത്തീകരണവും ഭാവിയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടവുമാണെന്നും അത് സമയത്തിന് പൊരുളേകുന്നുവെന്നും അതിനെ കൂടിക്കാഴ്ചയ്ക്കായുള്ള ഒരു കാത്തിരിപ്പാക്കി മാറ്റുന്നുവെന്നും വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമറാറോ. 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ 1945 ജനുവരി 22 നവംബർ 25 പോളണ്ടിൽ വിശ്വാസത്തെ പ്രതി വധിക്കപ്പെട്ട 15 സന്യാസിനികളെ മെയ് 31 ശനിയാഴ്ച അന്നാട്ടിലെ ബ്രനിയേവോയിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ച തിരുക്കർമ്മ മധ്യേ സുവിശേഷ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഉപവിയും സ്നേഹവും മൂലം ഹൃദയം നന്മയോട് ഒട്ടിച്ചേർന്നു നിൽക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസിന്റെ ഭാഷ്യത്തിൽ തിന്മയുടെ മേൽ എന്നും നന്മ വിജയക്കൊടി നാട്ടുന്നു എന്ന ശാശ്വത ചരിത്ര സത്യം അത് കണ്ടെത്തുന്നുവെന്ന് കർദിനാൾ സെമറാറോ പറഞ്ഞു. അതിനിടെ പോളണ്ടിൽ 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ വിശ്വാസത്തെ പ്രതി ജീവൻ ഹോമിച്ച 15 സന്യാസിനികളെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഔപചാരികമായി ചേർത്തു. വിശുദ്ധ കത്രീനായുടെ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് മെയ് 31 ശനിയാഴ്ച വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ട സന്യാസിനി സഹോദരി മരി ക്രിസ്റ്റഫ് ക്ലോംഫാസും സഹസന്യാസിനികളും. ആഗോളതലത്തിൽ ആയുധവത്കരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നാറ്റോയുടെ തീരുമാനം കാലാവസ്ഥ മാറ്റത്തെ ചെറുക്കുകയെന്ന ലക്ഷ്യത്തിന് ഭീഷണിയാണെന്ന് കോൺഫ്ലിക്ട് ആൻഡ് എൻവയോൺമെന്റ് ഒബ്സർവേറ്ററി എന്ന സർക്കാരിതര സംഘടനയുടെ ഒരു പഠനം കാണിക്കുന്നു. 20 കോടി ടൺ ഹരിതഗൃഹവാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അപകടം ഉണ്ടെന്ന് ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നു. വാർത്തകൾ കഴിഞ്ഞു.
അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണ തിരുനാളിനെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്.
സ്വർഗം നോക്കി നടന്ന ഒരാൾ. ഒടുവിലായി സ്വർഗം പോകിയതിന്റെ തിരുനാൾ. ഭൂമിയിലെ വഴികളിലൂടെ നന്മ ചെയ്തും സുവിശേഷം പ്രസംഗിച്ചും നടക്കുമ്പോഴും ക്രിസ്തു നോക്കിയിരുന്നത് മുഴുവൻ സ്വർഗത്തിലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്കായിരുന്നു. ഭൂമി മഹത്വങ്ങളിൽ ജനങ്ങൾ അവനെ കുരുക്കാൻ നോക്കിയപ്പോഴും അപ്പം വർദ്ധിപ്പിച്ചതിനു ശേഷം അവരിൽ അയാൾ ഒരു രാജാവാണെന്ന് ചിന്ത ജനിക്കുമ്പോഴും അവർ ശ്രമിച്ചത് മുഴുവൻ ഭൂമിയുടെ മഹത്വത്തിൽ ക്രിസ്തുവിനെ കുരുക്കിയിടുവാനായിരുന്നു. അവിടങ്ങളിലെല്ലാം ക്രിസ്തു ഒഴിഞ്ഞു മാറിയത് അതിലും വലിയൊരു മഹത്വം തനിക്ക് സ്വർഗത്തിൽ തന്റെ പിതാവ് ഒരുക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലായിരുന്നു. ഭൂമി മഹത്വങ്ങളിൽ കുരുങ്ങിപ്പോവാതെ താൻ എത്തേണ്ട ഇടം സ്വർഗമാണെന്ന ബോധ്യത്തിൽ ക്രിസ്തു നടന്നതും നോക്കിയതും ആ സ്വർഗത്തിന്റെ മഹിമയിലേക്കായിരുന്നു. അവിടേക്കാണ് ഒടുവിലായി അയാൾ എത്തിച്ചേർന്നതും. സങ്കടങ്ങളിൽ കുരുക്കി അവരവനെ കുരിശിൽ തറച്ചപ്പോഴും നഗ്നനാക്കിയപ്പോഴും പരിഹസിച്ചപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും അയാൾ നോക്കിയതും ആശ്വാസം കണ്ടെത്തിയതും ആകാശങ്ങളിലേക്കായിരുന്നു. ക്രിസ്തു ജീവിതം മുഴുവൻ ക്രിസ്തു ജീവിച്ചു തീർത്തത് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, പിതാവിന്റെ ഭവനത്തിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഭൂമി വാസത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം അയാൾ സ്വർഗം പോകിയത്. കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ എത്തേണ്ട ഇടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഓരോ ക്രിസ്ത്യാനിയും ഭൂമിയിലൂടെ നടക്കുമ്പോഴും അതിന്റെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും സ്വയം ചേർത്ത് നിർത്തേണ്ടതും നോക്കേണ്ടതും സ്വർഗത്തിന്റെ മഹിമയായിരിക്കണം. അങ്ങോട്ടേക്കുള്ള പ്രയാണത്തിന്റെ പാത മാത്രമാണ് ഭൂമി ജീവിതം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ തിരുനാൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നോട്ടം എവിടെ പതിയുന്നോ അതാണ് നമ്മുടെ ഇടം. സ്വർഗത്തിലേക്ക് നോക്കി ജീവിച്ച ഒരാൾ അയാളുടെ ഇടത്തെ സ്വർഗമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം അവന്റെ അനുസരണയുടെ പ്രതിഫലനമായി മാറുകയും ആ അനുസരണം സഭയുടെ ആരംഭവും വളർച്ചയുമായി തീരുകയുമാണ്. ഒടുവിലായി നമ്മൾ നടക്കേണ്ട വഴിയും എത്തിച്ചേരേണ്ട ഒരിടവും ഈ തിരുനാൾ കാണിച്ചു തരുന്നുണ്ട്. സഭയുടെ പ്രേക്ഷിത സ്വഭാവം കൂടെ ഈ തിരുനാൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ കടമകളും കർത്തവ്യങ്ങളും നിയോഗങ്ങളും ഏൽപ്പിക്കുന്നത് തന്റെ ശിഷ്യരെയാണെന്നുള്ള പാഠം കൂടെ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ തിരുനാളിൽ വചനം ചില ധ്യാന ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം അവന്റെ ഉയർപ്പ് തന്നെയാണ്. പിതാവിന്റെ തിരുഹിതത്തോട് വിധേയനായി മരണം വരെ അനുസരണയുള്ളവനായി ജീവിച്ചതിന് ക്രിസ്തുവിന് കിട്ടിയ പ്രതിഫലമാണ് ഉയർപ്പ്, സ്വർഗാരോഹണവും. ആദിമ സഭയ്ക്ക് സ്വർഗാരോഹണം നൽകുന്ന പാഠവും ഇതുതന്നെയാണ്. അനുസരണയുടെ മക്കളായി ജീവിക്കുവാൻ. സഭ ചരിക്കുന്നതും നിലനിൽക്കുന്നതും ഈ അനുസരണയുടെ പുണ്യത്തിലാണ്. ദൈവഹിതത്തോട് ചേർന്ന് നിന്ന് ആ ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളത്. രണ്ടാമതായി, സ്വർഗാരോഹണം നമ്മളെത്തേണ്ട ഇടത്തെക്കുറിച്ചുള്ള പാഠം കൂടെയാണ്. ഭൂമിയിൽ കുരുങ്ങിപ്പോവാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗീയ ജെറൂസലേമിനെ നോക്കിക്കൊണ്ട് നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധ ലിയോ 13-ാമൻ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത് പോലെ, സ്വർഗീയ പൈതൃകത്തെ ലക്ഷ്യമാക്കി നടക്കുന്ന ജനതയായിട്ട് മാറുക എന്നുള്ളത്. ഭൂമി അതിൻ്റെ വ്യവഹാരങ്ങളിൽ നമ്മളെ കുരുക്കുമ്പോൾ ഒരാൾ അല്പം ഉയർന്നു നിൽക്കാൻ ജീവിതത്തെയും ഹൃദയത്തെയും പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ തിരുനാൾ പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമതായി, സഭയുടെ സുവിശേഷ പ്രഘോഷണം രീതി എന്തായിരിക്കണം എന്നും സഭ മിഷണറിയാണെന്നുള്ള തിരിച്ചറിവ് കൂടെ സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട്. സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവ് കൈകൾ ഉയർത്തി അപ്പോസ്തലന്മാരെ അനുഗ്രഹിച്ചു എന്ന് ലൂക്കാ സുവിശേഷകൻ എഴുതി ചേർക്കുമ്പോൾ മെസ്സയാനിക് പാരമ്പര്യത്തിലെ മഹാപുരോഹിതന്റെ ആശീർവാദമാണത്. പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഒനിയാസിന്റെ പുത്രൻ ശിമയോൻ എന്ന പ്രധാന പുരോഹിതൻ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി ഇറങ്ങി വന്ന് ഇസ്രയേൽ മക്കളുടെ മേൽ കൈകൾ ഉയർത്തി ആശീർവദിച്ചു എന്നാണ്. അവിടെ അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ജനം കുമ്പിട്ടു എന്ന ശൈലി സുവിശേഷകൻ ഈ വചനഭാഗത്തും ഉപയോഗിക്കുന്നുണ്ട്. സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവിന്റെ അനുഗ്രഹം തിരുസഭയെ സംബന്ധിച്ചിടത്തോളം സുവിശേഷവുമായി ലോകത്തിന്റെ 4 അതിരുകളിലേക്കും നടക്കുക എന്ന് മാത്രമല്ല, മറിച്ച് ആ നടക്കുന്ന പ്രക്രിയയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുക എന്നും കൂടെയുള്ള മിഷണറി സ്വഭാവം കൈവരികയാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടാണ് സഭ നടന്നിട്ടുള്ളതും ഇനി നടക്കേണ്ടതും. ആ ദൗത്യം അത് സുവിശേഷ ദൗത്യമായി സുവിശേഷകൻ ഇവിടെ പ്രതിപാദിക്കുകയാണ്. സഭയുടെ സ്വഭാവത്തെ, സഭ സ്വീകരിക്കേണ്ട ജീവിത ക്രമത്തെയാണ് ഈ തിരുനാൾ കാണിച്ചു തരുന്നത്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ക്രിസ്തുവെന്ന ദൈവപുത്രൻ മാത്രമായിരിക്കില്ല സഭയെ നയിക്കുന്നത്, മറിച്ച് സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം നൽകിയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. ഇനി സഭയെ നയിക്കാൻ പോകുന്നതും സഭയുടെ സകല മിഷണറി പ്രവർത്തനങ്ങളിലും സഭയ്ക്ക് കൂട്ടായി നടക്കുന്നതും പരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവായിരിക്കും. ആത്മാവിൻ്റെ ചൈതന്യത്തിലും നിറവിലും അഭിഷേകത്തിലുമായിരിക്കും സഭ നടക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരർത്ഥത്തിൽ സ്വർഗാരോഹണ തിരുനാൾ പരിശുദ്ധാത്മാവിന് സഭയിലേക്കുള്ള വാതിലായി മാറുകയാണ്. ആ വാതിൽ തുറക്കേണ്ടതാവട്ടെ വിശ്വാസ സമൂഹവും. നമ്മുടെ ജീവിത ആവൃത്തിക്കുള്ളിലേക്കാണ്, പരിസരങ്ങളിലേക്കാണ് ഈ വചനഭാഗത്തെ ഉൾക്കൊള്ളുക എന്നത് പ്രധാനമാണ്. കാരണം ആത്മാവിൻ്റെ ഫലത്തിലാണ് ഇനി സഭ നടക്കേണ്ടത്. ഇവിടെ തിരുസഭ എന്ന് പറയുമ്പോൾ ഇടവക കൂട്ടായ്മകളും കുടുംബ യൂണിറ്റുകളും ഓരോ ക്രിസ്തു ശിഷ്യനും ഓരോ കുടുംബവും ആത്മാവിൻ്റെ അഭിഷേകത്തിലും നിറവിലും പുലരാൻ സാധിക്കണം. ആ ജീവിതമാണ് മിഷണറി സ്വഭാവമായി തിരുസഭ ഉൾക്കൊള്ളുന്നതും. പ്രിയമുള്ളവരെ, ഭൂമിയുടെ വഴികളിലൂടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്ന ക്രിസ്തു നമുക്ക് മാതൃകയും പ്രചോദനവുമായി മാറട്ടെ. ഭൂമിയുടെ ആഡംബരങ്ങളിലും അതിൻ്റെ സൗന്ദര്യത്തിലും കുരുങ്ങിപ്പോവാതെ, അതിൻ്റെ സങ്കടങ്ങളിൽ വീണുപോവാതെ, പ്രലോഭനങ്ങളിൽ സ്വയം നഷ്ടപ്പെടാതെ സ്വർഗത്തെ നോക്കിക്കൊണ്ട് അതിനോട് അനുസരണം ജീവിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം. അവിടെ നടക്കുന്ന ആ പ്രക്രിയയിൽ നമ്മുടെ കരങ്ങളിൽ മാത്രമല്ല അധരങ്ങളിലും ഹൃദയത്തിലും ചിന്തകളിലും വിചാരങ്ങളിലും സുവിശേഷ ചൈതന്യമുണ്ടാവും. പറയുന്നതും പ്രവർത്തിക്കുന്നതും സുവിശേഷ വഴികളായി മാറട്ടെ. അവിടെയൊക്കെ ആത്മാവിൻ്റെ നിറവിൽ, സ്നേഹത്തിൽ നിറഞ്ഞ് കരുണ ജീവിച്ച് നമ്മുടെയൊക്കെ ജീവിതം സുവിശേഷമാക്കി മാറ്റുമ്പോൾ അവിടങ്ങളിലെല്ലാം ആത്മാവിൻ്റെ ഓളങ്ങൾ, ആത്മാവിൻ്റെ നിറവ് കടന്നു വരുന്നു. തിരുസഭ മുഴുവനായി, ഇടവക കൂട്ടായ്മകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാവുമ്പോൾ അവയെല്ലാം സുവിശേഷം പ്രഘോഷിക്കുന്ന ഇടങ്ങളായി മാറും. പെന്തക്കോസ്തായിലേക്ക് ഒരുങ്ങുന്ന നമുക്ക് സ്വർഗാരോഹണം ഒരു വാതിലായി മാറുകയാണ്. ആത്മാവിലേക്ക് പ്രവേശിക്കുവാനും ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനും സ്വർഗം നമുക്ക് സ്വന്തമാവട്ടെ. സ്വർഗം നമ്മളെ സ്വന്തമാക്കട്ടെ. ആമേൻ.
യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണ തിരുനാളിനെ ആധാരമാക്കി മേഴ്സിദാരിയൻ സന്യാസ സഭാംഗമായ റെവറൻഡ് ഫാദർ പീറ്റർ രാജീഷ് പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ സൂജി ഒലിക്കൽ എഴുതി, ഫാദർ അഗസ്റ്റിൻ പുത്തൻപുര VC സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.
പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാൻ.
ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.